നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ന്യൂസിലൻഡിലെ വൈറ്റ് ഐലൻഡിലുള്ള വക്കാരി അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയും 6 പേർ മരണമടയുകയും ചെയ്തു. ഇതേ ദിവസം തന്നെ ഇവിടം സന്ദർശിക്കാൻ സിഡ്നിയിലുള്ള മലയാളി ദമ്പതികളും പദ്ധതിയിട്ടിരുന്നു. എന്നാൽ അവസാന നിമിഷം യാത്ര മാറ്റിവെക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഇതേക്കുറിച്ച് വിവരിക്കാൻ സിഡ്നിയിലുള്ള റിജോ വർഗീസും ഭാര്യ ഭവ്യ മെറിൻ മാത്യുവും നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം റിജോയോട് സംസാരിക്കാം. നമസ്കാരം റിജോ വർഗീസ്. റിജോ, ന്യൂസിലൻഡിലെ വൈറ്റ് ഐലൻഡിലുള്ള ഒരു അഗ്നിപർവ്വതം പൊട്ടുകയും 6 പേർ മരിക്കാനിടയാവുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമുണ്ടായി. നിങ്ങളും അവിടെ പോകാൻ തയ്യാറെടുത്തിരുന്നവരാണല്ലോ, റിജോയും റിജോയുടെ ഭാര്യ ഭവ്യയും അല്ലേ?
അതെ അതെ.
എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ പദ്ധതിയിട്ടിരുന്നത്?
ഭവി ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഒരു വിസിറ്റിംഗ് വിസയിലാണ് വന്നത്, എന്റെ വൈഫ്. അപ്പൊ അതിനകത്തൊരു കണ്ടീഷൻ ആയിരുന്നു, വിസിറ്റിംഗ് വിസയില് 1 ഇയർ വിസയ്ക്ക് എല്ലാ 3 മന്ത്സ് എക്സിറ്റ് എടുക്കണം. അപ്പം ഞങ്ങൾ ന്യൂലി വെഡാണ്, അപ്പൊ ഞങ്ങൾക്കൊരു സെക്കൻഡ് ഹണിമൂൺ പോലെ ഒരു ചാൻസ് കിട്ടിയാണ്. അപ്പൊ ഞങ്ങൾ അതിനാണ് ന്യൂസിലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഒരു ജസ്റ്റ് ഒരു 3-day ട്രിപ്പ് ആയിരുന്നു. മെയിൻ ആയിട്ട് ഈ പറഞ്ഞ ലോർഡ് ഓഫ് ദി റിങ്സ് ഷൂട്ട് ചെയ്ത സ്ഥലം, അങ്ങനെ കുറച്ച് ഗ്രീനറി സ്ഥലമായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ പ്ലാൻഡ് ആയിട്ടുണ്ടെങ്കിൽ 1 ദിവസത്തെ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അത് ഞങ്ങളിപ്പം സൺഡേ ഞങ്ങൾ പോകാൻ ആഗ്രഹിച്ച സ്ഥലമെല്ലാം കവർ ചെയ്തു. പിന്നെ മൺഡേ തിരിച്ചു വരുന്നതിന്റെ ദിവസത്തെ രാവിലെ ഒരു നമുക്ക് ഒന്നും ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഇവരുടെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് കിട്ടിയ ഒരു ബ്രൗഷർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ താമസിച്ചത് ബേ പ്ലെന്റി എന്ന സ്ഥലത്തായിരുന്നു. അപ്പൊ അവിടെ നിന്ന് നമുക്കൊരു ബുക്ക്ലെറ്റ് ഇൻഫർമേഷൻ സെന്ററിൽ നിന്ന് കിട്ടിയത്. അപ്പൊ രണ്ടിടത്തുനിന്നും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലം നോക്കിയപ്പോൾ നമ്മുടെ കണ്ണിൽ ആദ്യം നമ്മുടെ ശ്രദ്ധിച്ചത് വൈറ്റ് ഐലൻഡ് ആണ്. ഒരുപാട് പ്രത്യേകത ഉള്ള സ്ഥലവും അവര് അതിന്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിരുന്ന ഔട്ടർ പ്ലാനറ്റ് കൈൻഡ് ഓഫ് എൻവിറോൺമെന്റ് എന്നൊക്കെ എഴുതിയത്. അപ്പം ഇതുവരെ നമ്മൾ പുസ്തകത്തിൽ വായിച്ച ഒരു സംഭവം കാണാനൊരു കൗതുകം എല്ലാവർക്കും തോന്നും. അതുപോലെ ഒരു സ്ഥലമാണ് മനസ്സിലായി. അത് അങ്ങനെയാണ് ഞങ്ങൾ വൈറ്റ് ഐലൻഡിൽ പോകാൻ ആദ്യം ഒരു പദ്ധതി ഇടുക.
ഓക്കെ, അപ്പൊ അവസാന നിമിഷം ഈ യാത്ര മാറ്റി വെക്കേണ്ടതായിട്ട് വന്നത് കൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങൾക്കൊരു ഭയങ്കര വലിയ ഒരു ഭാഗ്യമായിട്ട് നിങ്ങളെ ജീവിതം തിരിച്ചു കിട്ടിയ പോലെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ. കാരണം അവിടെ ഓൾമോസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 6 പേർ മരിക്കുക, 25 പേർ ഗുരുതരാവസ്ഥയിലാണ് താനും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര ഒരു നാരോ എസ്കേപ്പ് ആയിരുന്നു അല്ലെ ഈ ഒരു?
ഞങ്ങൾ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയടുത്ത് ഒരു ന്യൂസിലൻഡ് കഫേയിലാണ് പോയത്. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് 45 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ദേഷ്യമായിരുന്നു സത്യം പറഞ്ഞാൽ, പക്ഷെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പിന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ട വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് അത്രയും ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അവിടെ പോയിട്ട് വരില്ല എന്ന് ഉറപ്പായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ വൈഫിനുണ്ടായിരുന്നു തിരിച്ച് ട്രിപ്പ് പോയിട്ട് തിരിച്ചൊന്ന് നമ്മുടെ ഹോട്ടൽ റൂമിൽ പോയി പിന്നെ ഫ്രഷ് ആയിട്ട് എയർപോർട്ടിൽ പോയാം, അങ്ങനെ ഒരു എന്റെ വൈഫിന് നിർബന്ധമായിരുന്നു. അപ്പൊ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്നിട്ട് റൂമിലൂടെ പോയിട്ട് വേണം എയർപോർട്ടിൽ പോകാൻ. അങ്ങനെ തിരിച്ചു പോയിട്ട് എയർപോർട്ടിൽ പോകാൻ നമുക്ക് ടൈം കിട്ടില്ലെന്ന് മനസ്സിലായി. ഇപ്പൊ ഒരുപക്ഷെ വൈഫില്ലായിരുന്നെങ്കിൽ ഞാനായിരുന്നെങ്കിൽ നേരെ ഐലൻഡിൽ പോയിട്ട് നേരത്തെ അവിടെ നിന്നുള്ളത് തിരിച്ച് ഫെറിയിൽ നിന്ന് പിന്നെ എയർപോർട്ടിലോട്ട് പോകാനുള്ള നോക്കത്തുള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഐലൻഡിലോട്ട് പോയേനെ. ഇപ്പൊ വൈഫ് കൂടെ ഉണ്ടായിരുന്ന അവർക്ക് നിർബന്ധം തന്നെ തിരിച്ച് വീട്ടിൽ പോയി നിന്നുടെ ഫ്രഷ് ആയിട്ട് പോയാൽ മതി.
എപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഈ അവിടെ അഗ്നിപർവ്വതം പൊട്ടിയെന്നും ഇത്രയും പേര് മരിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്?
ഞങ്ങൾ ഈ ന്യൂസിലൻഡ് എയർപോർട്ടിൽ തിരിച്ചു വരാൻ വേണ്ടി ഓക്ലൻഡ് എയർപോർട്ടിലാണ് നിന്നിരുന്നത്. അപ്പൊ അവിടെ നിന്നിപ്പോ ഒരു ന്യൂസ് ഫീഡ് പോലെ വന്നു, വോൾക്കാനിക് എറപ്ഷൻ ഉണ്ടെന്ന് കുറച്ച് ടൂറിസ്റ്റ് അകപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വായിച്ചു. പക്ഷെ ഈ ഐലൻഡ് ആണെന്നൊന്നും ഞങ്ങൾക്ക് അന്നേരം അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്തു തിരിച്ച് ഓസ്ട്രേലിയ വന്നു. പിന്നെ വൈകുന്നേരം ഇവിടെ എത്തിയപ്പോഴാണ് ഒത്തിരി പേര് ഫ്രണ്ട്സ് അറിയോ ഓക്കെ എന്നൊക്കെ വെച്ച് വാട്സാപ്പിൽ അയക്കുന്നു. അന്നേരമാണ് പിന്നെ എന്തോ സംഭവം അറിയാനൊക്കെ പിന്നെ ന്യൂസൊക്കെ കേട്ട് തുടങ്ങി. അന്നേരം വൈറ്റ് ഐലൻഡിലാ ഇങ്ങനെ സംഭവം ഉണ്ടായി. ഞങ്ങൾ രാവിലെ ആ പ്ലാൻ ചെയ്ത് പോകാൻ പ്ലാൻ ചെയ്ത ടൈമിലാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് അറിഞ്ഞു. ഒരു വല്ലാത്തൊരു ഷോക്കായിരുന്നു. നമുക്ക് ജസ്റ്റ് കുറച്ച് നിമിത്തങ്ങൾ കാരണം ചില സാഹചര്യങ്ങൾ കാരണം മാത്രമാണ് അവിടെ പോകാൻ പറ്റാതിരുന്നത്. അപ്പൊ കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു. അവിടെ ചെന്ന് അവിടെ ഞങ്ങളിപ്പോ വൈറ്റ് ന്യൂസ് കേൾക്കുമ്പോഴാണ് ഇത്, ഞങ്ങൾ ഒരു 10 മണിയൊക്കെ 9 മണി അങ്ങനെ സമയത്തെ ന്യൂസ് കേട്ടെ. അന്നേരമാണ് ഈ വൈറ്റ് ഐലൻഡിലാണ് ഇത് സംഭവിച്ചതെന്നൊക്കെ അറിയുന്നത്. ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു. ഒരു സന്തോഷമല്ല, ഒരു മാതിരി ഒരു സ്റ്റണ്ട് രീതിയിലായിരുന്നു. നമ്മളവിടെ പോകാൻ ഇരുന്ന സ്ഥലമാണ്, ഒത്തിരി ആളുകൾ ഈ കഷ്ടപ്പെടുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. അപ്പൊ ആ സമയത്ത് ഒരുപക്ഷെ നമ്മളവിടെ ഉണ്ടായിരുന്ന ആ കൂട്ടത്തിൽ നമ്മളും ഉണ്ടായിരുന്നെന്ന് അറിയുമ്പോൾ ഒരു എന്തോ ഒരു നിമിത്തം പോലെ നമ്മൾ മാറി പ്ലാൻ ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പൊ ഒരു ശരിക്കും കുറച്ചടുത്തേക്ക് ഷോക്ക് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാരെ അറിയിച്ചു ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല തിരിച്ചെത്തി എന്നൊക്കെ എല്ലാരും പെട്ടെന്ന് ഉടനെ മെസ്സേജ് ഒക്കെ എടുത്തയക്കായിരുന്നു.
ഇനിയും ഭവ്യയുടെ കൊടുക്കാമോ?
തീർച്ചയായിട്ടും കൊടുക്കാം.
ഹലോ
ഹലോ ഭവ്യ. ഓക്കെ, അപ്പൊ എന്തായാലും ഭവ്യയും അവിടെ നിന്ന് ഒരു ഭയങ്കര ഒരു ലക്കി എസ്കേപ്പ് ആയിരുന്നല്ലോ നിങ്ങൾക്ക്. ഒരു ഭയങ്കര നാരോ എസ്കേപ്പ്. എന്താ ഭവ്യക്ക് തോന്നിയത് പെട്ടെന്ന് ഇത് കേട്ടപ്പോ? ഭവ്യയുടെ ഒരു ഇപ്പം റിജോ പറഞ്ഞതനുസരിച്ച് ഭവ്യയുടെ ഒരു നിർബന്ധ പ്രകാരമാണ് ശരിക്കും പറഞ്ഞ അവിടെ പോകാതിരിക്കാനുള്ള ഒരു കാരണം എന്നാണ് റിജോ പറഞ്ഞത്.
ആക്ച്വലി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ട് പിന്നെ ഇവര് ബോയ്സിനാകുമ്പോ എയർപോർട്ടിലോട്ട് ഡയറക്റ്റ് പോയി. എനിക്ക് പിന്നെ അങ്ങനെ ഡയറക്റ്റ് പോവാൻ എനിക്കൊരു താല്പര്യമില്ല. എനിക്ക് പിന്നെ വീട്ടിലൊക്കെ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ളതല്ലേ. അപ്പൊ ഞാനിങ്ങനെ നിർബന്ധം പിടിച്ച് വീട്ടിൽ വന്നിട്ട് പോയാൽ മതി. അപ്പൊ പിന്നെ ആകെ കൺഫ്യൂഷനായി. അവസാനം വൈറ്റ് ഐലൻഡ് അത് ഒരു നമുക്ക് ബ്രൗഷറിലൊക്കെ കണ്ടപ്പോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോ ഞങ്ങൾക്കത് കാണണമെന്നും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മുടെ പിറ്റേ ദിവസം ഓഫീസിലൊക്കെ പോകണം, അപ്പൊ എല്ലാം കൊളാകും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് അത് വേണ്ടാന്ന് വെച്ചായിരുന്നു.
ഓക്കെ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ടൈമിംഗ് ശരിക്കും?
ആക്ച്വലി ഞങ്ങളുടെ ഫ്ലൈറ്റ് വൈകിട്ട് 7:40 ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഒരു 3 hours മാറിയായിരുന്നു ഞങ്ങളുടെ ബുക്ക് ചെയ്തിരുന്നത്, സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത്. അപ്പം ട്രാഫിക് ഒക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അതനുസരിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ അതിന്റെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന്റെ ആ ലേറ്റായി എല്ലാം കൂടെ ആയപ്പം വെബ് ചെക്കിൻ ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. ആക്ച്വലി ചിലപ്പോ അത് പറ്റിയായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോ കുറച്ചും കൂടെ ലേറ്റ് ആയനെയായിരുന്നു. ലേറ്റ് ആക്കിയിട്ട് എയർപോർട്ടിൽ ചെല്ലത്തുള്ളായിരുന്നു. രാവിലെ നോക്കിയപ്പോ അത് പറ്റുന്നില്ല. അപ്പൊ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ആ പ്ലാൻ, രാവിലത്തെ പ്ലാൻ എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങള് ജസ്റ്റ് ഒന്ന് ഒരു 1/2 hour ഞങ്ങൾ ബീച്ചിലോട്ട് പോയി.
അപ്പൊ ഇത് ക്യാൻസൽ ചെയ്തപ്പോ എങ്ങനെ വിഷമം ഉണ്ടായിരുന്നോ?
ക്യാൻസൽ ചെയ്തപ്പോ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല, മിസ്സായല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ആ ബ്രൗഷറിലൊക്കെ ആ പ്ലേസ് ഇങ്ങനെ കാണാനും അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ വായിച്ചപ്പോ ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. പിന്നെ നമ്മൾ ശരിക്കും വീട്ടിലെത്തി ന്യൂസ് കണ്ടപ്പോളാ, ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന സ്ഥലമാണെന്നൊക്കെ അറിഞ്ഞു. അപ്പം ശരിക്കും ഷോക്കായി പോയി. നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലൊക്കെ ആ ഒരു അവസ്ഥയൊക്കെ പെട്ടെന്ന് അതാ നമ്മുടെ മൈൻഡിലോട്ടൊക്കെ വന്നേ, എന്താകുമായിരുന്നു. ശരിക്കും നമ്മൾ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലേ, ലൈഫിൽ ഫസ്റ്റ് ആണ് ഇങ്ങനൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്. ഒത്തിരി ആക്സിഡന്റ്സ് ഒക്കെ നമ്മൾ ടി വി കൂടെ ഒക്കെ കാണുമെങ്കിലും നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ചിന്തിക്കുന്ന ഒരു ഫസ്റ്റ് ടൈമാ.
ഓക്കെ,
ശരിക്കും ഷോക്കായി പോയി. ഇപ്പോഴും ഓർക്കുമ്പോ ഭയങ്കര.
ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു ഹണിമൂൺ ട്രിപ്പ് ആയിരുന്നു എന്ന് പറയാം അല്ലേ?
അതെ അതെ ആയിരുന്നു.
നിങ്ങൾ
സെക്കൻഡ് ഹണിമൂൺ ആയിരുന്നു. കുറച്ചും കൂടെ ഒക്കെ വാർണിങ്സ് ഇങ്ങനൊക്കെ ഗവൺമെന്റും അങ്ങനത്തെ ഒക്കെ കുറച്ചും കൂടെ ഒക്കെ ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ വാർണിങ്സും കുറച്ചുകൂടെ ഒക്കെ അലേർട്ട് ആയിരിക്കണമെന്ന് പറയുന്നു, അത്രേ ഉള്ളൂ.
ഓക്കെ, നിങ്ങൾ ഗൈഡഡ് ടൂർ ആയിരുന്നോ അതോ നിങ്ങളുടെ കൂടെ വേറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നോ?
അല്ല, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ടൂർ ഗൈഡ് അങ്ങനെ ഒന്നും ഇല്ല, ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത്. എന്റെ ഹസ്ബൻഡിന്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു, ഹി ആക്ച്വലി വർക്കിംഗ് അവിടെ ന്യൂസിലൻഡിൽ.
അപ്പൊ ഭവ്യ കാരണം ഇപ്പൊ 3 lives സേവ് ആയി എന്ന് പറയാം.
അതെ, പുള്ളിയുടെ മാരേജ് ആയിരുന്നു ഈ ജൂണില്, മാരേജ് ഫിക്സ് ചെയ്തേക്കുക.
വീട്ടിൽ നിന്നൊക്കെ വിളിച്ചോ?
പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞു, വന്നപ്പോഴേ പറഞ്ഞു. അവർക്ക് ഇങ്ങനെ എർത്ത്ക്വേക്ക്, സുനാമി അങ്ങനൊക്കെ അറിയാമെങ്കിലും ഇങ്ങനെ വോൾക്കാനിക് എറപ്ഷൻ അതൊക്കെ ഭയങ്കര റെയർ ആയിട്ടല്ലേ സംഭവം. അവർക്ക് അത്രയും അതിനെപ്പറ്റി അറിയത്തില്ല. പിന്നെ നമ്മൾ അവിടെ പോയിന്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവർ കൂടുതലായിട്ട് ന്യൂസൊക്കെ കണ്ടത്, അതിന്റെ ആ ഒരു സീരിയസ്നെസ് ഒക്കെ മനസ്സിലായത്. ശരിക്കും താങ്ക്ഫുൾ ആണ്. പിന്നെ അതെ അതെ,
ഇനിയിപ്പോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോ നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കത്തില്ലേ?
അതെ അതെ, കഴിവതും ഇതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസിൽ നിന്നൊക്കെ മാറി നിൽക്കണം. പിന്നെ എൻജോയ്മെന്റും വേണം. അങ്ങനെ കുറച്ചും കൂടെ ഒക്കെ റിസർച്ച് ചെയ്തിട്ട് പ്ലാൻ ചെയ്യാനാണ് ഇനി എന്തായാലും എവിടെയെങ്കിലും പോകുമ്പോ.
ഓക്കെ, തീർച്ചയായിട്ടും.
ജസ്റ്റ് നമ്മള് നോക്കി ബ്രൗസറിൽ കാണുന്ന ആ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ് വെച്ച് എന്തായാലും പോകത്തില്ല.
എന്തായാലും ഭവ്യ, ഇത്രയും നേരം ഭവ്യയും റിജോയും ഇത്രയും നേരം SBS മലയാളത്തോട് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.